തുടർന്ന് ദൈവവചന ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ ബി മോഹനച്ചൻ കായംകുളം അവരുകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അനുഗ്രഹീത എഴുത്തുകാരനും പ്രഭാഷകനും ദൈവസഭയ്ക്ക് വിലയേറിയ മുത്തുമായിരിക്കുന്ന കർത്താവിന്റെ വിലയേറിയ ദാസനെ ഈ രാത്രി വലിയവനാകുന്ന ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത് ഒരു പുത്തൻ അഭിഷേകത്താൽ നമ്മുടെ മധ്യത്തിൽ നിർത്തി നമുക്ക് ആവശ്യമാകുന്ന ദൈവിക ദൂതത്വമേ സഹായിപ്പാനായി ദൈവജനമേ പ്രാർത്ഥനയുടെ കരങ്ങളിൽ പ്രിയ ദൈവദാസനെ വഹിച്ചുകൊണ്ട് നമുക്കായിരിക്കാം കർത്താവ് നമ്മോട് സംസാരിപ്പാനായി. ദൈവിക ദൂതി രാത്രി നാം സേവിപ്പാൻ ഇടയാകേണ്ടതിന് വേണ്ടി നമ്മുടെ കാതുകളെ നമുക്ക് തുറക്കാം. വേദിയിലേക്ക് കർത്താവിന്റെ ദാസനെ സ്വാഗതം ചെയ്യുന്നു.
കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ശക്തിയോടെ മനോഹരമായ രാത്രിയുടെ നിശബ്ദതയ്ക്കായി മഹത്വനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവരാജ്യ വിസ്തൃതിക്ക് അധ്വാനിക്കുന്ന അഭിഷക്തന്മാരായി കർത്തുദാസന്മാർക്കും ഇന്ന് രാത്രി ദൈവവചന കേൾവിക്കായി ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സിസ്റ്റർമാർക്കും കുഞ്ഞുങ്ങൾക്കും ധന്യനായ ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനം നൽകുന്നു. ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യ നിമിത്തം ഈ രാത്രിയിലും നിങ്ങളുടെ മധ്യയായിരിക്കാൻ കർത്താവുന്ന വിലയേറിയ അവസരം ഞാൻ കർത്താവിന് വാഴ്ത്തലുകൾ അർപ്പിക്കുന്നു. വിശേഷാൽ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ മുൻനിരയിൽ നിൽക്കുന്ന അഭിഷക്തന്മാരായ ശ്രേഷ്ഠന്മാരായ എല്ലാ കർത്തുദാസന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ ജനറൽ പ്രസിഡന്റായിരിക്കുന്ന പാസ്റ്റർ ജേക്കബ് ജോൺ അവർഗിൽ, എൻ്റെ സ്നേഹിതൻ ആക്ടിംഗ് സെക്രട്ടറി ആയിരിക്കുന്ന സാം ജോർജ്, ട്രഷറർ, വൈസ് പ്രസിഡന്റ് പാസ്റ്റർ കെ സി ജോൺ, എല്ലാ അഭിഷക്തന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തോത്രം ചെയ്യാം. നമ്മൾ പാടിക്കൊണ്ടിരുന്നത് നമ്മുടെ കർത്താവിന് നമ്മെ തീക്കകത്തിടാതെ വിടുവിപ്പാൻ കഴിയും, എന്നാൽ തീയുടെ ബലം കെടുത്തി നമ്മെ വിടുവിപ്പാനും അവൻ ശക്തിയുള്ള ദൈവമാണ്. സിംഹക്കൂട്ടിലിടാതെ നമ്മെ വിടുവിപ്പാൻ നമ്മുടെ കർത്താവിന് കഴിയും, എന്നാൽ സിംഹങ്ങളുടെ വായടച്ച് നമ്മെ വിടുവിപ്പാനും നമ്മുടെ ദൈവം ശക്തനായവനാണ്. ക്യാൻസർ വരാതെ കാക്കാൻ കർത്താവിന് കഴിയും, ഡയബറ്റീസ് വരാതെ കാക്കാൻ കർത്താവിന് കഴിയും, ബ്ലഡ് പ്രഷർ വരാതെ കാക്കാൻ കർത്താവിന് കഴിയും, ഹാർട്ട് അറ്റാക്ക് വരാതെ കാക്കാൻ കർത്താവിന് കഴിയും. എന്നാൽ ക്യാൻസറിൻ്റെ വായിൽ നിന്ന്, ഹാർട്ട് അറ്റാക്കിൻ്റെ വായിൽ നിന്ന്, ബ്ലഡ് പ്രഷറിൻ്റെ വായിൽ നിന്ന് നമ്മെ വലിച്ചെടുക്കുവാനും നമ്മുടെ ദൈവം ശക്തിയുള്ളവനാണെന്ന് വിശ്വസിക്കും ദൈവമക്കൾ കൈ ഉയർത്തി വാ തുറന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഒരിക്കൽ കൂടെ നമ്മുടെ കരങ്ങളടിച്ച് ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 7:4 ആമുഖമായി വായിക്കുന്നു. എബ്രായ ലേഖനം 7:4. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവീൻ. ഒരു നിമിഷം കൂടെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗ പിതാവേ, ഈ രാത്രിയുടെ നിശബ്ദതയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ അദൃശ്യ സാന്നിധ്യത്താൽ അവിടെ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ വാഴ്ത്തുന്നു. ഈ രാത്രിയിൽ നമ്മുടെ ആത്മാവ് വായിച്ച വേദഭാഗത്തോട് നിങ്ങളോട് സംസാരിക്കാൻ പോകിയാൽ സ്തോത്രം. ഈ പന്തലിൻ്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ ദൈവശക്തി വ്യാപരിക്കട്ടെ. അവിടുത്തെ കരം ഞങ്ങളെ തൊടുന്ന രാത്രിയാകട്ടെ. അങ്ങയുടെ കരത്തിൻ്റെ സ്പർശനം ഞങ്ങൾ ഒന്നിച്ച് അനുഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ടാൽ നമിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. എനിക്ക് മുമ്പേ വളരെ ശക്തമായ നിലയിൽ കർത്താവിൻ്റെ അഭിഷക്തന്മാർ, എൻ്റെ സ്നേഹിതന്മാർ തോമസ് ജോർജ്, സോറി പാസ്റ്റർ തോമസ് ഫിലിപ്പ്, പാസ്റ്റർ പി ജെ തോമസ് എന്നിവർ ശുശ്രൂഷയ്ക്കുണ്ടായി. യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷക്തൻ പാസ്റ്റർ തോമസ് ജോർജ് അവിടെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ജനിച്ചതുപോലെ ഈ ലോകത്തിലാരും ജനിച്ചിട്ടില്ല. നമ്മുടെ കർത്താവ് ജീവിച്ചതുപോലെ ലോകത്തിലാരും ജീവിച്ചിട്ടില്ല. നമ്മുടെ കർത്താവ് മരിച്ചതുപോലെ ലോകത്തിലാരും മരിച്ചിട്ടില്ല. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ ലോകത്തിലാരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. നമ്മുടെ കർത്താവ് മടങ്ങി വരാൻ പോകുന്ന പോലെ ലോകത്തിലാരും മടങ്ങി വരാൻ പോകുന്നുമില്ല. ഒരു എഴുത്തുകാരൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് യേശു കർത്താവിനെ കുറിച്ച്. അവൻ പുസ്തകങ്ങളൊന്നും എഴുതിയിട്ടില്ല, എന്നാൽ അവനെക്കുറിച്ച് എഴുതിയ പുസ്തകങ്ങൾ കൊണ്ട് ഭൂലോകം നിറഞ്ഞിരിക്കുന്നു. അവന് ദാസ്യവേലയ്ക്ക് ആരുമില്ലായിരുന്നു, പക്ഷേ അവർ അവനെ യജമാനൻ എന്ന് വിളിച്ചു. അവന് ബിരുദമോ ബിരുദാനന്ദ ബിരുദമോ ഉണ്ടായിരുന്നില്ല, പക്ഷേ അവർ അവനെ ഗുരു എന്ന് വിളിച്ചു. അവൻ്റെ കയ്യിൽ മരുന്നുകളൊന്നും ഇല്ലായിരുന്നു, എന്നാൽ അവൻ എല്ലാവർക്കും നല്ല വൈദ്യനായിരുന്നു. അവനോടൊപ്പം സൈന്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, എന്നിട്ടും രാജ്യങ്ങൾ അവനെ ഭയപ്പെട്ടു. അവനൊരു പടനിലത്തിലും യുദ്ധം ചെയ്തില്ല, എന്നിട്ടും അവൻ ലോകത്തെ ജയിച്ചു. ആ കർത്താവ് ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി ശക്തിയോടെ സ്തോത്രം ചെയ്യാം. ഇവിടെ ഉയരേണ്ടത് യേശുവിൻ്റെ നാമമാണ്. യേശു എന്ന വാക്കിനൊരു ശക്തിയുണ്ട്. കൂടെ കൂടെ നമ്മുടെ പ്രസിഡന്റിൻ്റെയും സെക്രട്ടറിയുടെയും ഒക്കെ പേര് ഞങ്ങൾ പറയും. ഇടയ്ക്കിടെ പണം പറയേണ്ടി വരും, അതൊക്കെ ആവശ്യമാണ്. പക്ഷേ കുമ്മനാട് കൺവെൻഷനിൽ ഏറ്റവും അവർ ഉയരേണ്ടത് യേശു എന്ന നാമമാണ്. ആ കൈ ഉയർത്തി യേശു എന്ന് ഉറക്കി ഒന്ന് വിളിച്ചു പറയാം. എല്ലാ ദൈവമക്കളും യേശു എന്ന് വിളിച്ചു പറഞ്ഞാട്ട്, എല്ലാവരും വാ തുറന്ന ശക്തിയോടെ യേശു എന്നൊന്ന് പറഞ്ഞാട്ട്, എല്ലാ നാമത്തിലും മേലായ നാമത്തെ ഒന്ന് ഉയർത്തിയാട്ട്, കൈകൾ അടിച്ച ശക്തിയോടെ യേശു എന്ന നാമം പറഞ്ഞ് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ട്. ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു, യേശു ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ മഗ്നലമറിയ കണ്ണുനീരുകൊണ്ട് അവന്റെ പാദം നനച്ചു, പക്ഷെ യേശു എന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നാൽ ഞാൻ ഹൃദയരത്തം കൊണ്ട് അവന്റെ കാൽപാദം കഴുകും. അതേ മാന്യനായ വ്യക്തി മറ്റൊരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ശ്രദ്ധിച്ചു കേൾക്കണം, ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ അവർ ഉറങ്ങിക്കിടക്കുന്ന സിംഹക്കുട്ടികളാണ്, അവരെ നിങ്ങൾ തട്ടി ഉണർത്തരുത്. അവരെ തട്ടി ഉണർത്തിയാൽ, അവർ കരഞ്ഞാൽ അവരുടെ ദൈവം അടങ്ങിയിരിക്കുകയില്ല. ഓരാ ശക്തി, ഓരാ സ്തോത്രത്തിന്. നാം കരഞ്ഞാൽ നമ്മുടെ ദൈവം അടങ്ങിയിരിക്കത്തില്ലെന്ന് വിശ്വസിക്കുന്നവർ വീണ്ടും ശക്തിയോടെ സ്തോത്രം പറയാം. യേശു കർത്താവിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന 20 പ്രത്യേകതകൾ ഞാൻ എഴുതുകയുണ്ടായി. എന്റെ സ്നേഹിതന്മാർ അതിൽ അതിപ്രധാനമായ ചില കാര്യങ്ങൾ പറഞ്ഞു. യേശു കർത്താവിനെ മറ്റു ലോകഗുരുക്കന്മാരിൽ തമ്മിൽ വ്യത്യസ്തനാക്കുന്ന ഒന്നാമത്തെ കാര്യം, ഈ ലോകത്തിൽ വന്ന സകല മതനേതാക്കന്മാരും സാമൂഹ്യ പരിഷ്കർത്താക്കളും ഗുരുക്കന്മാരും സ്വർഗത്തിലേക്കുള്ള വഴി പറയാൻ വന്നവരായിരുന്നു, സത്യമാർഗം കാണിക്കാൻ വന്നവരായിരുന്നു. പക്ഷെ യേശു ക്രിസ്തു സ്വർഗത്തിലേക്കുള്ള വഴി പറയാൻ വന്നവനല്ല, സാക്ഷാൽ വഴിയാകാൻ വന്നവനാണ്. എന്താണ് വഴിയുടെ പ്രത്യേകത? രണ്ടു വിദൂര കേന്ദ്രങ്ങളെ തന്നെ തമ്മിൽ സ്പർശിക്കുന്നതാണ്, ബന്ധിപ്പിക്കുന്നതാണ്, ഒന്നിപ്പിക്കുന്നതാണ് വഴി. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തെയും ഭൂമിയെയും, പാവനനായ ദൈവത്തെയും പാപിയായ മനുഷ്യനെയും, നിത്യതയെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന വഴിയാണ് യേശു കർത്താവ്. എന്റെ സ്നേഹിതനോട് ഓർപ്പിച്ചതുപോലെ നമ്മുടെ കർത്താവ് പല വഴികളിൽ ഒരു വഴിയല്ല, പല മാർഗങ്ങളിൽ ഒരു മാർഗമല്ല. എന്റെ യേശു ഏക വഴി എന്ന് പറയാൻ തന്റെ അടമുള്ളവർ കൈ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഈ അടുത്ത കാലത്ത് ഇന്ത്യയിലെ ഒരു ക്രൈസ്തവ നേതാവ് ഇങ്ങനെ പറഞ്ഞു, എല്ലാ വഴിയും റോമിലേക്കെന്ന പോലെ എല്ലാ മാർഗവും ദൈവത്തിങ്കലേക്ക. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ ആശീർവാദ പ്രാർത്ഥന ഒന്ന് മാറ്റി എഴുതണമെന്ന്. ഓം പിതാവായ നമഃ, ഓം പുത്രായ നമഃ, ഓം പരിശുദ്ധാത്മായ നമഃ എന്ന്. അധികം താമസിയാൽ ചിലപ്പോൾ പെന്തക്കോസ് നേതാക്കന്മാരും പറഞ്ഞെന്ന് വരും, എല്ലാ റോഡും റോമിലേക്കെന്ന പോലെ എല്ലാ വഴിയും ദൈവത്തിങ്കലേക്കെന്ന്. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങളോട് വിളിച്ചു പറയട്ടെ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഈ ഭൂമിയിലുള്ള കാലത്തോളം, ഞങ്ങളുടെ കൊക്കിൽ ശ്വാസമുള്ള കാലത്തോളം, ഞങ്ങൾ വിളിച്ചു പറയും, ഞങ്ങളുടെ കർത്താവ് പല വഴികളിൽ ഒരു വഴിയല്ല, അവൻ ഏക വഴിയാണ്. അവൻ പല മാർഗങ്ങളിൽ ഒരു മാർഗമല്ല, അവൻ ഏക മാർഗമാണ്. കാരണം നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ ഭൂമിയുടെ മനുഷ്യരുടെയിൽ നൽകപ്പെട്ടിരിക്കുന്ന വേറൊരു നാമവുമില്ല. കൈ ഉയർത്തിക്കൊണ്ട് പറ, വേറൊരു നാമവുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വാർഷിക കോൺഫറൻസിൽ എല്ലാ മതമേലധ്യക്ഷന്മാരെയും നേതാക്കന്മാരെയും ഒന്നിച്ചുകൂട്ടി ഒരു വാർഷിക സമ്മേളനം നടത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധ്യക്ഷൻ ഇങ്ങനെ പ്രസംഗം ആരംഭിച്ചു, ജോസഫ് സ്റ്റാലിനും കാറൽ മാർക്സും എംഗൽസും യേശു ക്രിസ്തുവും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്. അവർ എല്ലാവരും ശക്തരായ വിപ്ലവകാരികളാണ്. ഇത് കേട്ടുകൊണ്ട് എല്ലാവരും ഇവിടെ ഇരുന്നപ്പോൾ ഒരു ആംഗ്ലിക്കൻ സഭയുടെ ബിഷപ്പായിരുന്ന റിച്ചാർഡ് വുംബ്രാൻഡ് അദ്ദേഹത്തിന്റെ ഭാര്യ വെച്ചു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്നത് കണ്ടിട്ട് നിങ്ങളിവിടെ നിശബ്ദമായിരിക്കുകയാണോ? ഉടനെ ആ ദൈവദാസനോൺ തന്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ എവിടെ എഴുന്നേറ്റ് നിന്ന് ആ തുപ്പൽ തുടയ്ക്കാൻ പോയാൽ നീ അനാഥയാകും, മക്കൾ വിധവമായ മക്കൾ അനാഥരാകും, നീ വിധവയാകും. ഉടനെ ആ ദൈവദാസി പറഞ്ഞു, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മുഖത്ത് തുപ്പിയ തുപ്പൽ മുടച്ചു കളയാതെ പേടിത്തണ്ടനായി ഇവിടെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ വിധവയാകുന്നതാ. ഇത്രവർക്ക് സ്തോത്രം പറയാൻ കഴിയും. പ്രൈസ് ലോർഡ്. ആ ദൈവദാസൻ എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു, എന്റെ കർത്താവ് മറ്റാരെ പോലുമല്ല, ലോകത്തിലെ സകല വ്യക്തികളും രക്ഷയാവശ്യമുള്ള നഷ്ടപ്പെട്ട ഭാവികൾ, ഞങ്ങളുടെ കർത്താവ് ഏകരക്ഷിതാവ്. എത്രവർക്ക് സ്തോത്ര ശക്തിയോട് പറയാൻ കഴിയും. കേരളത്തിൽ ഒരു സമ്മേളനം നടന്നപ്പോൾ, പെന്തക്കോസ് സമ്മേളനത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് വന്ന് പ്രസംഗിച്ചു, ശ്രീബുദ്ധനും ശ്രീഗാന്ധിയും ശ്രീ മുഹമ്മദ് നബിയും ശ്രീ യേശുക്രിസ്തുവും ഒരുപോലെയാണെന്ന്. അത് കേട്ടപ്പോഴും ചെല്ല അല്ലേലൂയായി സ്തോത്രവും പറഞ്ഞു. കേൾക്കുന്ന എല്ലാത്തിനും സ്തോത്രം അല്ലേലൂയാ പറയരുത്. നമ്മുടെ കർത്താവ് അവരെ പോലെ ആരെ പോലും അല്ല. ശൂന്യം കാര്യത്തി പറഞ്ഞ പോലെ നീ പറയണം, എന്റെ പ്രിയൻ വൺമയും ചുവപ്പുമുള്ളവൻ, അവൻ പതിനായിരങ്ങളിൽ അതിശേഷൻ. ആ കൈ ഉയർത്തി ആട്ടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ. കുറച്ചുകൂടെ ഫീഡ്ബാക്ക് ഞങ്ങളോട് തന്നാട്ട്, ശബ്ദം അടയ്ക്കുന്നു. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞാട്ട്, എന്റെ പ്രിയൻ വൺമയും ചുവപ്പുമുള്ളവൻ, അവൻ പതിനായിരങ്ങൾ അതിശേഷൻ. കരങ്ങളാട്ടി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയാം. യേശു കർത്താവിന്റെ രണ്ടാമത്തെ പ്രത്യേകത, യേശു കർത്താവ് ആരെയും നിർബന്ധിച്ച് മതത്തിൽ ചേർത്തില്ല. യേശു ആരെയും നിർബന്ധിച്ച് അനുയായിയാക്കിയില്ല. യേശു പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കട്ടെ. പ്രൈസ് ലോർഡ്. യേശു പറഞ്ഞു, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജല സൗജന്യമാകട്ടെ. യേശുക്രിസ്തുവിന്റെ മാർഗം ആരെയും നിർബന്ധിച്ച് മതത്തിൽ ചേർക്കുന്ന മാർഗമല്ല. പാൽപ്പൊടി കൊടുത്തും ഗൾഫി വിടാമെന്ന് പറഞ്ഞും പെണ്ണിനെ കെട്ടിക്കാമെന്ന് പറഞ്ഞും ആളെ കൂട്ടുന്ന മാർഗമല്ല ഈ മാർഗം. പ്രൈസ് ലോർഡ്. തോക്ക് കാണിച്ചും വടിവാളു കാണിച്ചും ആളെ കൂട്ടുന്ന മാർഗമല്ല ഈ മാർഗം. മനസ്സുള്ളവൻ ക്രൂശെടുത്ത് യേശുവിനെ അനുഗമിക്കണം. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ഇടത്ത കാലത്ത് ഇവിടെ പലരും പ്രസംഗിച്ചപ്പോൾ പറഞ്ഞല്ലോ, 2020 ഇവിടെ ക്രിസ്ത്യാനികൾ ഇല്ലാതാകുമെന്നൊക്കെ ചെല്ലു പറയുന്നുണ്ട്. ഞാൻ പറയാം, മുമ്പേ പറഞ്ഞ പോലെ പാൽപ്പൊടി കിട്ടാനും മക്കളെ കെട്ടിക്കാനും വീട് കിട്ടാനും ജോലി കിട്ടാനും ഒക്കെ വന്നവരെ ചിലപ്പം കിട്ടും. യേശു കർത്താവിന്റെ സ്നേഹമറിഞ്ഞ ഒരൊറ്റ ഒരെണ്ണത്തിനെ നിനക്ക് ജീവനോട് കിട്ടത്തില്ല. പോരാ ശക്തി, പോരാ സ്തോത്രത്തിന്. പ്രൈസ് ലോർഡ്. കേരളത്തിൽ ആദ്യമായി ഖർപാപ്പസി നടത്തിയത് കായംകുളത്തിനടുത്ത് ചേപ്പാടെന്ന സ്ഥലത്തായിരുന്നു. ഒരു സുവിശേഷ യോഗത്തിൽ ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ കർത്താവിന്റെ അഭിഷക്തൻ കെ സി ജോൺ സാർ എന്നെ വിളിച്ചു ചോദിച്ചു, മോനച്ച നമ്മുടെ ആളുകൾ വല്ലതും പോയിട്ടുണ്ടോ? ഞാൻ അച്ചാനോട് പറഞ്ഞച്ചാ, എന്റെ ചർച്ചയിൽ 80% ഹൈന്ദവർ വിശ്വാസം വന്നവരാ. സ്തോത്രം പറയാൻ കഴിയുമോ? എന്നിട്ട് ഞാൻ അച്ചാനോട് പറഞ്ഞച്ചാ, എന്റെ ചർച്ചയിലെ ഒരെണ്ണത്തെ ജീവനോടെ അവർക്ക് കിട്ടത്തില്ല. എന്താ സ്തോത്രം പറയാൻ കഴിയാത്തത്? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തീയ ജീവിത മഹാത്മ്യം കണ്ടവൻ ക്രിസ്തനെ വിട്ടുപോകില്ല. ഞാൻ എൻ്റെ സഭയിലെ ദൈവമക്കളോട് പറഞ്ഞു, അത് ഞാൻ താമസിയാതെ നിങ്ങളുടെ പാസ്റ്റർക്ക് നിങ്ങളുടെ വീട്ടിൽ വരാൻ കഴിഞ്ഞില്ലെന്ന് വരാം. ഒരുപക്ഷേ നിങ്ങളുടെ ശവം അടക്കാൻ പോലും വരാൻ കഴിഞ്ഞില്ലെന്ന് വരാം. അപ്പോൾ ഞാൻ കേൾക്കേണ്ടത്, അറിയേണ്ടത്, ഈ വേദപുസ്തകം മാറ്റിവെച്ച് വാഴ്ത്തപ്പെട്ട കർത്താവിനെ തള്ളിപ്പറഞ്ഞ് കുറെ കാലങ്ങളിലൂടെ ജീവിച്ച് മരിച്ച് നരകത്തിൽ പോകാൻ നിങ്ങൾ തീരുമാനമെടുത്ത നല്ല കേൾക്കേണ്ടത്, ഈ വേദപുസ്തകം നെഞ്ചോടിയർത്ത് പിടിച്ച് ഇവിടെ പിടഞ്ഞു വീണ് മരിക്കേണ്ടി വന്നാൽ ഇവിടെ പിടഞ്ഞു വീണ് മരിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോകണം. എത്ര പേർക്ക് ശക്തിയോടെ സ്തോത്രം പറയാൻ കഴിയും? ഇവിടെ പിടഞ്ഞു വീണ് മരിക്കേണ്ടി വന്നാലും വേദപുസ്തകം നിന്റെ നെഞ്ചത്ത് കാണണം. ആ കൈ ഒന്ന് ഉയർത്തി, വായ ഒന്ന് തുറന്ന് ശക്തിയോടെ സ്തോത്രം പറയാം. പ്രിയ സ്നേഹിതരെ, ഞങ്ങൾ സുവിശേഷം കൊണ്ട് ജീവിക്കാൻ ഇറങ്ങിയേക്കുന്നവരല്ല. സുവിശേഷത്തിനായി മരിക്കേണ്ടി വന്നാൽ അതിനായി ഇറങ്ങിയേക്കുന്നവരാണ് ഞങ്ങൾ. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് ഈ അടുത്ത ദിവസം പറഞ്ഞു, 27 വർഷമായി ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നു. ലഭിച്ച എല്ലാ നന്മയും യേശു മുഖാന്തരം. യേശു മുഖാന്തരം ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് കൈ ഉയർത്തി തൻ്റെ ഇടത്തോട് പറയാൻ കഴിയും, ലഭിച്ചതല്ല, യേശു മുഖാന്തരം, യേശു മുഖാന്തരം. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വപ്പ കാറിൽ പ്രസംഗിക്കാൻ പോന്നു, ഒരുപക്ഷേ തിരിച്ചേ ആംബുലൻസിൽ ഡെഡ് ബോഡി വന്നെന്ന് വരാം, പേടിയുണ്ടോ? തിരിച്ച് വെട്ടി നുറുക്കപ്പെട്ട ശരീരം വന്നെന്ന് വരാം. പക്ഷേ നിങ്ങൾ ഭാരപ്പെടരുത്, ഞാൻ അവസാനിക്കുന്നിടത്തുനിന്ന് നിങ്ങൾ ആരംഭിക്കണം. ഓ ശക്തിയോടെ, നിങ്ങളുടെ പപ്പ പ്രസംഗിച്ച് പുസ്തകം നിങ്ങൾ എടുക്കണം. പ്രൈസ് ലോർഡ്. അതിനായി തയ്യാറാകേണ്ട ദിവസങ്ങളാണിത്. യേശു ആരെയും നിർബന്ധിച്ചു മതത്തിൽ ചേർത്തില്ല. അതുകൊണ്ട് നിർബന്ധിച്ചു മതത്തിൽ ചേർക്കുന്ന ഞങ്ങളുടെ പരിപാടിയല്ല. 3, യേശു ക്രിസ്തു ഈ ഭൂമിയിലാരുടെയും രക്തം ചൊരിയിക്കാൻ വന്നവനല്ല. യേശു തന്റെ രക്തം ചൊരിഞ്ഞ് ജനത്തെ വിലയ്ക്ക് വാങ്ങാൻ വന്നവനാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവന് മറ്റൊരാളിന്റെ രക്തം ചൊരിയുവാൻ കഴിയില്ല. യേശുവേ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് ഒരുവന് മനുഷ്യബോംബാകാൻ കഴിയില്ല. യേശു ക്രിസ്തുവിന്റെ മാർഗം ജീവൻ അപഹരിക്കുന്ന മാർഗമല്ല, ജീവൻ തരുന്ന മാർഗമാണ്. യേശു കർത്താവിന്റെ മാർഗം കരയുന്നവന്റെ കണ്ണുനീരൊക്കുന്ന മാർഗമാണ്. യേശു കർത്താവിന്റെ മാർഗം വിശക്കുന്നവന്റെ വിശപ്പ് മാറ്റുന്ന മാർഗമാണ്. യേശു കർത്താവിന്റെ മാർഗം മുറിവേറ്റവന്റെ മുറിവ് കെട്ടുന്ന മാർഗമാണ്. ഞാൻ ആയിരങ്ങളോട് വിളിച്ചു പറയുന്ന രാത്രി പറയട്ടെ, ദുഷ്ടപിശാചു വരുന്നത് നിന്നെ ബന്ധിക്കുവാനാണെങ്കിൽ യേശു കർത്താവ് വരുന്നത് ഈ രാത്രി ആ ബന്ധനത്തെ അറുത്തുവിടുവാനാണ്. ദുഷ്ടപിശാചു വരുന്നത് നിന്റെ ജീവനെ കൈയേറ്റം ചെയ്യുവാനാണെങ്കിൽ യേശു കർത്താവ് വരുന്നത് നിനക്ക് സമൃദ്ധിയായി ജീവൻ തരുവാനാണ്. ദുഷ്ടപിശാചു വരുന്നത് നിന്നെ ശപിക്കുവാനാണെങ്കിൽ യേശു കർത്താവ് വരുന്നത് ആ ശാപത്തെ ഈ രാത്രി അനുഗ്രഹമാക്കി മാറ്റാനാണ്. കൈ ഉയർത്തി വാ തുറന്ന് വീണ്ടും ശക്തിയോടെ നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി ഗ്രൗണ്ടിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. പിശാചു കെട്ടിയ കെട്ടുകൾ ഈ രാത്രി തകർപ്പെടുന്ന രാത്രിയായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ശാപങ്ങൾ അനുഗ്രഹമായി മാറുന്ന രാത്രിയാകട്ടെ. എല്ലാവരും ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. യേശു ആരുടെയും രക്തം ചൊരിയാൻ വന്നവനല്ല, രക്തം ചൊരിയിക്കാൻ വന്നവനാണ്. യേശു കർത്താവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പത്രോസ് വാളൂരി വെട്ടി. യേശു പറഞ്ഞു, ഇത്രയ്ക്ക് വിടുക. യേശു അവനെ സൗഖ്യമാക്കിയിട്ട് പറഞ്ഞു, വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. പ്രിയ ദൈവമക്കളെ, ലോകം മുഴുവൻ ദൈവമക്കളുടെ രക്തസാക്ഷികളാകുന്നു. നിങ്ങൾ വായിക്കുന്നു, നിങ്ങൾ അറിയുന്നു, സോഷ്യൽ മീഡിയാസിൽ കാണുന്നൊക്കെ യാഥാർത്ഥ്യമാണെങ്കിൽ സിറിയയിലും ലെബനോനിൽ ലിബിയയിലും ഇറാനിലും ഇറാഖിലുമൊക്കെ ആദ്യം സെർച്ചിങ്ങാണ്. യേശുവിനെ ആരാധിക്കുന്നവൻ്റെ വീട് അന്വേഷിച്ചിട്ട് എന്നെ അക്ഷരമിട്ടിട്ട് പോരും നസ്രയൻ്റെ ആളുകൾ. അതിൻ്റെ പുറകിൽ ആളുകൾ ചെന്ന് കുടുംബത്തോട് പിടിച്ച് പുറത്ത് നിർത്തിയിട്ട് കുഞ്ഞുങ്ങളുടെയൊക്കെ വായിലേക്ക് തോക്കിൻ്റെ പാത്തി കടക്കിയിട്ട് യേശുവിനെ ഉപേക്ഷിക്കാൻ വിടാമെന്ന് പറയും. യേശു കർത്താവിന് വേണ്ടി നിൽക്കുന്നവ കുഞ്ഞുങ്ങളുടെ വായിൽ വെടിവെക്കുന്നു. ഗർഭിണികളായ സ്ത്രീകളുടെ വയറ് പിളർന്ന് കുഞ്ഞുങ്ങളെ പുറത്തേ അടിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത് കാളയെ കൊണ്ടുപോകുന്ന പോലെ തലമൂടി ദൈവമക്കളെ ക്രിസ്ത്യാനികളെ നടത്തിക്കൊണ്ടു പോയിട്ട് ചെവിക്കുറയിൽ വെടിവെച്ചിട്ട് കടലിലേക്ക് തള്ളിക്കളയുന്നു. നിങ്ങൾ വായിച്ചില്ലേ, നൈജീരിയയിൽ പ്രസവിച്ചു കൊണ്ടിരുന്ന ഒരു സ്ത്രീയോട് പോലും കരുണ കാണിച്ചില്ല. അവൾക്ക് വെടിയൊതുക്കുമ്പോൾ പകുതി പുറത്ത് കുഞ്ഞു വന്നു കഴിഞ്ഞു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് പറയുന്ന കാലം വരുന്നു. ആ കാലം വന്നിരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ വരവടുക്കൽ വാതുക്കലായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവൻ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. പത്രോസ് രണ്ട് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി കിടക്കുമ്പോൾ സഭസദ്ധയോട് പ്രാർത്ഥിച്ചു. സ്വർഗം തന്റെ ദൂതനെ അയച്ച് പത്രോസിനെ വിടുവിച്ചു. അതെ, നമ്മുടെ ദൈവം വിടുവിക്കുന്ന കർത്താവാണ്. എന്നാൽ പേപ്പട്ടിയെ കൊല്ലുന്ന പോലെ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ യേശു കർത്താവ് ഇറങ്ങി വന്നില്ല. ഈ രാത്രി ഞങ്ങൾക്ക് പറയാനുള്ളത് എപ്പോഴും വിടുതലും എപ്പോഴും സൗഖ്യവും എപ്പോഴും നന്മയും മാത്രം പ്രതീക്ഷിക്കാതെ യേശു കർത്താവിന് വേണ്ടി നിന്റെ ജീവരക്തം ഊറ്റേണ്ടി വന്നാൽ അതിന് റെഡിയാകുക. യേശു കർത്താവ് സ്വർഗത്തിൽ എഴുന്നേറ്റ് നിന്നു സ്തേഫാനോസിന്റെ ആത്മാവിനെ സ്വീകരിപ്പാൻ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ആ എഴുന്നേറ്റ് നിന്ന കർത്താവ് എപ്പോഴായിരുന്നെന്നറിയാമോ? സ്തേഫാനോസ് പ്രസംഗിച്ച യേശുവിനെ പ്രസംഗിപ്പാൻ. സ്തേഫാനോസിനെ കൊല്ലുമ്പോൾ അവന്റെ വസ്ത്രം കാത്തുകൊണ്ടിരുന്ന ശൗലിനെ പിടിച്ച് പൗലോസാക്കി ഹല്ലേലൂയ അവന്റെ കയ്യിൽ വചനം കൊടുത്തിട്ടാ എന്റെ കർത്താവ് ഇരുന്നത്. തൻ്റെ ഇടത്തോട് സ്തോത്രം പറയാൻ കഴിയുമോ? ഭാരത മണ്ണിൽ കേരളത്തിൽ ഒരു അഭിഷക്തൻ യേശുവിന് വേണ്ടി രക്തസാക്ഷിയായാൽ ഒരായിരങ്ങളെ എന്റെ ദൈവം എഴുന്നേൽപ്പിക്കും. പോരാ പോരാ പോരാ, ശക്തിയോടെ കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ മാർഗം രക്തം ചൊരിയുന്ന മാർഗമല്ല, രക്തം നൽകി വിടുവിക്കുന്ന മാർഗമാണ്. ഈ ഭൂമിയിൽ വന്ന പല മഹാരഥന്മാരും മഹാത്മാക്കളും ക്വാണ്ടിറ്റിയിൽ വിശ്വസിച്ചവരാണ്, അളവിൽ വിശ്വസിച്ചവരാ. എന്നാൽ നമ്മുടെ കർത്താവ് അളവിലല്ല വിശ്വസിച്ചത്, അവൻ ഗുണത്തിൽ വിശ്വസിച്ചു. ക്വാണ്ടിറ്റിയിലല്ല നമ്മുടെ കർത്താവ് വിശ്വസിച്ചത്, ക്വാളിറ്റിയിലാ. ഏറിയ പുരുഷാരം യേശുവിനെ പിൻപറ്റുമ്പോൾ യേശു പറഞ്ഞു, എന്റെ അടുക്കൽ വരികയോ അപ്പനെയും അമ്മയെയും സ്വന്തം പ്രാണനെ കൂടെ പകയ്ക്കാത്തവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. യേശു ആൾക്കൂട്ടത്തിലല്ല വിശ്വസിച്ചത്, തൻ്റെ കൂടെ എത്ര ആളുണ്ടെന്നല്ല യേശു നോക്കിയത്, അവരെങ്ങനെയുള്ളവരായിരുന്നെന്നാ യേശു നോക്കിയത്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? തനിക്ക് കൊള്ളാത്തവനോട് നിന്നെ കൊള്ളത്തില്ലെന്ന് യേശു പറഞ്ഞു. ഒരിക്കലും യേശു തന്നെ അനുഗമിപ്പാടുത്തോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, മുമ്പേ പോയി എൻ്റെ അപ്പനെ കുറിച്ചിട്ട് വരാമെന്ന്. എന്നാ പോയിട്ട് വരാൻ യേശു പറഞ്ഞില്ല. യേശു പറഞ്ഞു, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്ന ഒരുത്തനും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. കൊള്ളാത്തവനെ നോക്കി നിന്നെ ഇതിന് കൊള്ളത്തില്ലെന്ന് യേശു പറഞ്ഞു. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഈ രാത്രി ഇവിടെയുള്ള ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഈ സത്യത്തിന് വേണ്ടി ഇറങ്ങിയവർ ക്വാണ്ടിറ്റി നോക്കി ഇറങ്ങിയവരല്ലായിരുന്നു, ക്വാളിറ്റി നോക്കി ഇറങ്ങിയവരായിരുന്നു. നമുക്ക് ക്വാണ്ടിറ്റി അല്ല പ്രധാനം, ക്വാളിറ്റിയാണ് പ്രധാനം. അളവല്ല പ്രധാനം, ഗുണമാ പ്രധാനം.
അളവ് കൂടിയാലും ക്വാളിറ്റി കുറയരുത്.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
എന്റെ ഭാഷയിൽ പറഞ്ഞാൽ പേശകനും ഒടക്കനും സർവപ്രസത്തിലും ഇടപെടുന്നവനുമായ 1,500,000 പെന്തക്കോസ്തുകാർ ഐ പി സി കൊണ്ടെന്ന് പറയുന്നതിനേക്കാൾ ദൈവകൃപയിൽ ജീവിക്കുന്ന 15,000 പേരെ ഉള്ളോ? ദൈവത്തിന് ആവശ്യം അവരെയാണ്.
എത്ര പേർക്ക് കൈ ഉയർത്തി സ്തോത്രം പറയാൻ കഴിയും?
നമ്മൾ ഈ ക്വാണ്ടിറ്റി കൂട്ടാൻ നോക്കിയപ്പോഴേ ഗുണപ്പെടാത്ത ഒത്തിരി എണ്ണ അകത്ത് വന്നു, ഒത്തിരി ക്ഷുദ്രജീവികളകത്ത് വന്നു. അതുകൊണ്ട് ഈ കേസും വഴക്കും ഘോരവായും ഒക്കെ വരുന്നേ. സ്തോത്രം പറയാൻ മനസ്സുണ്ടെ പറഞ്ഞാൽ മതി.
സ്തോത്രം, പ്രൈസ് ദി ലോർഡ്.
നോഹയുടെ പെട്ടകം ദൈവസഭയ്ക്ക് സാദൃശ്യമാണ്. നോഹയുടെ പെട്ടകത്തിൽ എല്ലാ ജാതി മൃഗമുണ്ട്. ആനയുണ്ട്, കടുവയുണ്ട്, സിംഹമുണ്ട്, പുള്ളിപ്പുലിയുണ്ട്, മ്ലാവുണ്ട്, മുയലുണ്ട്. ഞാൻ പറയാറുണ്ട്, ദൈവസഭ ദൈവസഭയാകുന്നത് ഒരു ജാതിയിൽ നിന്ന് പെറ്റുപരുകുമ്പോഴല്ല, പല ജാതിയിൽ നിന്ന് ഒരു ജാതിയായിത്തീരുമ്പോഴാണ്. അതുകൊണ്ടാണ് വേദവസം പറഞ്ഞ, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും പെട്ട ഞങ്ങളെ നീ നിനക്കായി വിലയ്ക്ക് വാങ്ങി. ഈ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ, സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ, ഓർപ്പെട്ട് ദൈവത്തെ ആരാധിക്കാത്തവരുണ്ടെങ്കിൽ, നിങ്ങളോട് പറയട്ടെ സ്നേഹിതരെ, നിങ്ങൾ കൂടുന്ന പള്ളിയിൽ ഒരു ജാതിക്കാരെ ഉള്ളെങ്കിൽ അതിന്റെ അർത്ഥം നിന്റെ സഭ ദൈവസഭയല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവസഭ ദൈവസഭയാകുന്നത് ഒരു ജാതി നിന്ന് പെറ്റുപരുകുമ്പോഴല്ല, പല ജാതി നിന്ന് ഒരു ജാതിയായി തീരുമ്പോഴാണ്.
പ്രൈസ് ദി ലോർഡ്.
പക്ഷേ ഒരു കാര്യം, നോഹയുടെ പെട്ടകത്തിലുള്ള സകല മൃഗങ്ങളും മാനസാന്തരപ്പെട്ട മൃഗങ്ങളായിരുന്നു.
പ്രൈസ് ദി ലോർഡ്.
ആന കരയിലെ വലിയ ജീവിയാ, പക്ഷെ പെട്ടകത്തിൽ കിടന്ന ആനയാ കൂനയാന്നൊന്നും പറയാനൊക്കത്തില്ല. സിംഹം കാട്ടിലെ രാജാവാ, ഒരമറിയാ എല്ലാം ഞെട്ടും, പക്ഷെ പെട്ടകത്തിനകത്ത് കിടന്ന് അമരരുത്, 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 അമരരുതിനകത്ത്. ഈ മർമ്മം ഒന്നും അറിയാതല്ലേ ഒത്തിരി എണ്ണയിനകത്ത് കടിക്കുന്ന അങ്ങ് അമർക്കോളുമല്ലേ. കുറുക്കച്ചാര് പെട്ടകത്തിൽ കയറാൻ വരുമ്പം നോഗയപ്പച്ചൻ പറയും, താങ്ക്സ്, വന്നതി നന്ദി. പക്ഷെ മാനസാന്തരപ്പെട്ടതാണോ? കാണിനകത്ത് കോഴിയുണ്ട്, കോഴി കേട്ടോ. ദൈവദാസന്മാരെ, ആളെ കൂട്ടാൻ വേണ്ടി ഗുണപ്പെടാത്ത കുറുക്കന്മാരെ കയറ്റരുത്. സകല കോഴി അവൻ തിന്നും, അവസാനം നിന്നെ തിന്നിട്ട് പോവും. ദൈവത്തിന്റെ സഭയ്ക്കാവശ്യം ക്വാണ്ടിറ്റി അല്ല, ദൈവത്തിന്റെ സഭയ്ക്കാവശ്യം ക്വാളിറ്റിയാ. കൈ ഉയർത്തി വാ തുറന്ന തന്റെ അടുത്തോട് സ്തോത്രം പറ. അതുകൊണ്ടേ നമുക്ക് ആളെ കൂട്ടാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പൊട്ട് തുറന്നവനും വല്ലപ്പോഴും പള്ളി പോയി കുർബാന എടുക്കുന്നവനും ഇങ്ങോട്ട് വന്നോ വാ വളർന്നോ കർത്തൃമേശ തരാമെന്ന് പറയരുത്. സ്തോത്രം പറയിൽ വായിൽ സൂത്രത്തിൽ പൊയില വായിലിടുന്നവനും ആത്മാവിൽ ആരാധിക്കുന്ന വായിലൂടെ ആത്മാവിന് പുകൊടുക്കുന്നവനും ജീണ നിമിത്തം ഇച്ചിരി അടിക്കാമെന്ന് പറയുന്നവനും ദൈവസഭയ്ക്കകത്ത് വേണ്ട. പോരാ പോരാ പോരാ, നിങ്ങൾ അംഗീകരിക്കുന്നേ, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താനവളെ വന്നതോട് കൂടി ജലസ്ഥാനത്താൽ വെടിപ്പാക്കി. ഖറ ചുളുക്കം വാട്ടം ഒന്നുമില്ലാതെ തനിക്ക് തന്നെ തേജസ്സോടെ നിർമ്മിത്തന്നെ അവർക്കായി ഏൽപ്പിച്ചു കൊടുത്തു.
ദൈവസഭ കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടമാ. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും?
ഞാൻ ഈയിടെ ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ ചെന്നപ്പം രുദ്രാക്ഷമാല ധരിച്ചവൻ അടിച്ചങ്ങ് പെരുക്കുക. അവന്റെ അടിയിലാണ് ഇവിടെ ആത്മാവിലാകുന്നത്. വേറൊരത്തി എന്നപ്പം കറത്തിയാരട് കെട്ടിയവൻ ഓർഗം പ്ലേ ചെയ്യ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിച്ചവർക്ക് ഇത് വായിക്കാൻ അറിയാമെങ്കിൽ കയറ്റി നിർത്ത്. ഇല്ല പഴയത് അമ്പരടിച്ച് ദൈവത്തെ ആരാധിക്ക.
എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും?
ഞാൻ ഈയിടെയായിട്ട് പ്രസംഗിക്കാൻ പറഞ്ഞുണ്ട്, നിനക്ക് പാടാൻ അറിയാമെന്നത് കൊണ്ട് നിന്റെ പെർഫോമൻസ് കാണിക്കേണ്ട ഇടമല്ല ആരാധന. നിനക്ക് കൊട്ടാൻ അറിയാമെന്നുകൊണ്ട് കൊട്ടാനുള്ള ഇടമല്ല ഇത്. നിനക്ക് പ്രസംഗിക്കാൻ അറിയാമെന്ന ഒറ്റ കാരണത്താൽ തൊണ്ട തുറക്കേണ്ട ഇടമല്ല ദൈവസഭ. ഇത് അഭിഷേകമുള്ളവൻ ചെയ്യേണ്ടതാണ്, ഇത് ദൈവകൃപയുള്ളവൻ ചെയ്യേണ്ടവനാണ്. എത്രപേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും? ഹല്ലേലൂയ. എല്ലാടവും പാടുന്നവനും എല്ലാടവും കൊട്ടുന്നവനും നമുക്ക് വേണ്ട. ദൈവകൃപയുള്ളവനെ കേറ്റ്. എത്രപേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ആ കൈ ഉയർത്തിയാട്ടി ഒരു സ്തോത്രം എന്ന് പറഞ്ഞേ. സമയം പോന്നു. യേശു കർത്താവിന്റെ അടുത്ത ക്വാളിഫിക്കേഷൻ, യേശു പറഞ്ഞു, എല്ലാം വായിക്കാൻ നേരമില്ല, മത്തായി 10:24, ഗുരുവിനോളം ആകുന്നത് ഉറക്കെന്ന് പറ, ഇവിടെ കേൾക്കണം, ശിഷ്യന് മതി. യജമാനനോളം ആകുന്നത് ദാസനെ എന്ന് പറഞ്ഞാൽ, എന്റെ ശിഷ്യ നീ എന്നോളം വളർന്നു എന്ന് പറഞ്ഞൊരൊറ്റ നേതാവേ ഈ ഭൂമിയിലുള്ളൂ, അത് യേശു കർത്താവാ. അത് മാത്രമാണോ? യോഹന്നാൻ 14:12 യേശു പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന ചെയ്യും, ഞാൻ സ്വർഗത്തിൽ പോകുന്നതിനാൽ, ഹല്ലേലൂയ, അവൻ ഞാൻ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞാൽ, നീ എന്നോളമായിക്കോളാൻ മാത്രമല്ല, നീ എന്നേക്കോൾ വലിയ ശുശ്രൂഷ ചെയ്താലും എനിക്കിതിനോട് പിണക്കില്ല. സ്തോത്രം. ശക്തിയോട് പറയൂ, ശക്തിയോട് പറയൂ. നമ്മുടെ കൈകളെ അടിച്ചു വീണ്ടും ശക്തിയോട് ദൈവത്തെ മഹത്വപ്പെടുത്തു. ബർന്നബാസ് കൊണ്ടുവന്ന പൗലോസ് എന്തും മാത്രം വളർന്നു, അന്ത്രയോസ് കൊണ്ടുവന്ന പത്രോസ് എന്തും മാത്രം വളർന്നു, അന്ത്രയോസ് കുശുമ്പൂത്തിയില്ല. ബർന്നബാസവൻ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോ മുടിയണേ മുടിയണേന്ന് പ്രാർത്ഥിച്ചില്ല. സ്തോത്രം, സ്തോത്രം. നീ കൊണ്ടുവരുന്നവൻ നിന്നേക്കാൾ വളർന്നാലും നീ സന്തോഷിക്കണം. പോരാ, ശക്തിയോടെ സ്തോത്രം പറയൂ, ശക്തിയോടെ സ്തോത്രം പറയൂ. 27 വർഷം ഒരു പ്രസംഗീയൻ എന്ന നിലയിൽ ഈ പന്തലിൽ പുല്ലിലിരുന്ന് വചനം കേട്ടവനാ ഞാൻ. 27 വർഷം. സ്തോത്രം. പഞ്ചാബിൽ നിന്നൊരു ജോക്കബ് ജോൺ പാസ് വരേണ്ടി വന്നു ഞാനിവിടെ കയറാൻ. സ്തോത്രം, സ്തോത്രം. ദൈവം കണ്ടവനെ നീ ഒതുക്കാൻ നോക്കിയാലും ആർക്കും ഒതുക്കാൻ കഴിയില്ല. അഭിഷേകമുള്ളവനെ ആരൊതുക്കാൻ നോക്കിയാലും അവൻ ഒതുങ്ങില്ല, മുമ്പേ പറഞ്ഞ പോലെ. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയോ? യേശു കർത്താവ് ജനിച്ചപ്പോ ഹെരോദാവിന്റെ ഉള്ളി സാത്താൻ കയറി പറഞ്ഞു, അവൻ വളർന്ന നിന്റെ തല പോക്കാന്ന്. സത്യത്തിൽ സാത്താൻ പറയേണ്ടിയിരുന്നത്, അവൻ വളർന്നാൽ എന്റെ തല പോക്കാന്നാ. പക്ഷേ സാത്താൻ പറഞ്ഞു, നിന്റെ തല പോക്കാന്ന്. സ്തോത്രം. അവനെ കൊല്ലാൻ പറ്റതിയിട്ടു, പക്ഷെ അവൻ ചത്തില്ല. വായിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? യേശു വളർന്നു, അവൻ നാസ്രേത്തിൽ വന്നു. നിന്നെ വളർത്തില്ലെന്ന് പറയുന്നവരുടെ നടുവിൽ എന്തിനെ വളർത്തുന്ന ഒരു ദൈവമുണ്ട്. കൈയടിച്ച് വാതുറന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. 30 വർഷം യേശു സഹിച്ചു. യേശുവിനെ ലോകം വേശ്യാപുത്രൻ എന്ന് വിളിച്ചു. യേശുവിനെ മറിയുടെ മകനെന്ന് വിളിച്ചു. അതിന്റെ അർത്ഥം അപ്പനാരെന്നറിയാത്തവനെന്നാ. എന്നാൽ 30-ാം വയസ്സിൽ സ്വർഗം തുറന്നു. സ്വർഗം തുറന്നിട്ട് എന്താ വിളിച്ചെന്ന് പറഞ്ഞറിയാമോ? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം, ഹല്ലേലൂയ, ഇവൻ യോസഫിന്റെ മകനല്ല, ഇവൻ മറിയുടെ മകനല്ല, ഇവൻ എന്റെ മകനാണ്. ഈ ഗ്രൗണ്ടിൽ വന്ന ദൈവ പൈതലെ, 30 വർഷം യേശു സഹിച്ച ആക്ഷേപത്തിന് 30 സെക്കൻഡ് കൊണ്ട് എന്റെ ദൈവം മറുപടി കൊടുത്തെങ്കിൽ, നീ വർഷങ്ങളായി സഹിക്കുന്നതിന് മറുപടി തരാൻ കഴിവുള്ള കർത്താവ് ഇന്ന് രാത്രിയിൽ ഇവിടെ കറങ്ങി വന്നിട്ടുണ്ട്. ശക്തിയോടെ കൈകളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവിന്റെ അഭിഷക്തന അർപ്പിച്ച പോലെ നമ്മുടെ കർത്താവ് വാക്കുമാറാത്ത ദൈവമാണ്. അവൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. അവൻ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. അവൻ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. അവൻ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അവൻ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. അവൻ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. വിശ്വാസമുണ്ട്? കൈ ഉയർത്തി പറ. അവൻ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. അവൻ കൽപ്പിച്ചാൽ ചെങ്കടൽ രണ്ടായി പിളരും. അവൻ കൽപ്പിച്ചാൽ യോർദാൻ വഴിമാറി ഒഴുകും. അവൻ കൽപ്പിച്ചാൽ ഈ രാത്രി നിനക്കും നിന്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി തീക്കൽ പാറയിൽ നിന്ന് വെള്ളം ചാടി പുറപ്പെടും. ഈ രാത്രിയിൽ അവൻ നിനക്ക് വേണ്ടി കൽപ്പിക്കുന്ന രാത്രിയാണ്. എന്റെ യേശു മരിച്ചതുപോലെ ലോകത്തിൽ ആരും മരിച്ചിട്ടില്ല. ലോകത്തിൽ എല്ലാവരും ജീവിക്കാൻ വന്നപ്പോൾ ഒരുവൻ മാത്രം മരിക്കാൻ വന്നു. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ലോകത്തിൽ വന്നവരെല്ലാം നിവർത്തിയില്ലാത്തതുകൊണ്ട് മരിച്ചുപോയി. എന്നാൽ ജീവിക്കാനായിട്ടല്ല യേശു വന്നത്, മരിക്കാനായി വന്നു. ലോകത്തിലെല്ലാവരുടെയും കല്ലറയുടെ സ്നേഹിതൻ പറഞ്ഞ പോലെ ഇവിടെ അടഞ്ഞു കിടക്കുമ്പോൾ ഒരു ഫലസ്തീന്റെ മധ്യഭാഗമായ മധ്യഭാഗത്ത് ഒരു കല്ലറ മാത്രം തുറന്നു കിടക്കുന്നു. അത് മറ്റാരുടെയും കല്ലറയല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ കല്ലറയാണ്. ലോകത്തിൽ ആരും മടങ്ങി വരാമെന്ന് പറഞ്ഞു പോയില്ല. മടങ്ങി വരാമെന്ന് പറഞ്ഞു പോയ ഒറ്റ നേതാവ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രമാണ്. ഹിറ്റ്ലർ പറഞ്ഞില്ല ഞാൻ മടങ്ങി വരാമെന്ന്, മുസോളിനി പറഞ്ഞില്ല, കാർൽ മാർക്സ് പറഞ്ഞില്ല, ലെനിൻ പറഞ്ഞില്ല, എംഗൽസ് പറഞ്ഞില്ല, ഞാൻ മടങ്ങി വരാമെന്ന് പറഞ്ഞു പോയ ഒറ്റ നേതാവ് ഉണ്ടെങ്കിൽ അത് യേശു മാത്രമെന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ദൈവമക്കൾ ആ കൈ ഉയർത്തി വാ തുറന്ന് ശക്തിയോടെ സ്തോത്രം ചെയ്യാം. അവൻ മടങ്ങി വരാൻ കാലമായി. അവൻ്റെ മടങ്ങി വരവൻ്റെ എഴുന്നള്ളത്ത് കേൾക്കുന്നു. എനിക്ക് രാത്രി ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ മനസ്സുണ്ട്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ ക്ഷമ എന്നുള്ളതാണ്. ക്ഷമിക്കുക, മറക്കുക, പൊറുക്കുക. ക്ഷമിക്കാത്തവൻ ദൈവപൈതലല്ല. ഈ രാത്രിയിൽ യേശുവിനോട് പാടേണ്ടത്, യേശുവിനോട് പ്രാർത്ഥിക്കേണ്ടത്, പാപികളുടെ വിപരീതത്തെ എല്ലാം സഹിച്ച കുഞ്ഞാടെ കോപിപ്പാനല്ല, ക്ഷമിപ്പാനുള്ള കൃപ എനിക്ക് തരണമേ, ക്ഷമിപ്പാനുള്ള കൃപ എനിക്ക് തരണമേ. ഇന്ന് രാത്രി കൈ ഉയർത്തി എത്ര പേർക്ക് പറയാൻ കഴിയും, ക്ഷമിപ്പാനുള്ള കൃപ എനിക്ക് തരണമേ, മറക്കാനുള്ള കൃപ എനിക്ക് തരണമേ, പൊറുക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ. ഇന്ന് രാത്രിയിൽ ആ ക്ഷമയുടെ ആത്മാവിടെ വ്യാപരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. മറക്കുന്ന ആത്മാവ്, പൊറുക്കുന്ന ആത്മാവ്, സഹിക്കുന്ന ആത്മാവ് ഇവിടെ വ്യാപരിക്കാനിടയാകട്ടെ. നമുക്ക് എല്ലാവർക്കും ദൈവസ്ഥൽ എഴുന്നേറ്റ് നിൽക്കാം, എല്ലാവർക്കും ദൈവസ്ഥൽ എഴുന്നേറ്റ് നിൽക്കാം. ദൈവശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നു. നമ്മുടെ കർത്താവ് മരണത്തിൻ്റെയിലും മരിച്ചവരുടെ മേലും അധികാരമുള്ളവനാണ്. നമ്മുടെ കർത്താവ് രോഗത്തിൻ്റെയിലും രോഗിയുടെ മേലും അധികാരമുള്ളവനാണ്. ആ അധികാരമുള്ള നാമത്തിൻ്റെ ശക്തി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ്റെ കരം ഈ രാത്രി നമ്മെ തൊടുവാൻ പോകുന്നു. ഈ രാത്രി യേശുവിൻ്റെ കരത്തിൻ്റെ സ്പർശനം ആഗ്രഹിക്കുന്നവർ, നിങ്ങളുടെ വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. യേശുവിൻ്റെ കരത്തിൻ്റെ സ്പർശനം ആഗ്രഹിക്കുന്നവർ വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ഈ സ്റ്റേജിലുള്ള കർത്താവിൻ്റെ അഭിഷക്തന്മാർ കൈകൾ ഒന്ന് കോർത്തു പിടിക്കുക. എല്ലാ അഭിഷക്തന്മാരും കരങ്ങളൊന്ന് കോർത്തു പിടിച്ചാട്ട്. നമ്മൾ ഒന്നിച്ചിന്ന് രാത്രി ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ കരം ഈ രാത്രി നമ്മെ തൊടുന്ന രാത്രിയാണ്. ഈ രാത്രി യേശുവിൻ്റെ കരം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന രാത്രിയാണ്. ഈ രാത്രി ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന രാത്രിയാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവവചനത്തിൻ്റെ ശക്തി ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നാം ഒന്നിച്ച് കർത്താവിൻ്റെ അഭിഷക്തന്മാരായി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയ പിതാവേ, നിന്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ തന്നെ ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ അഭിഷക്തന്മാരായി ഞങ്ങൾ ഒന്നിച്ച് രോഗാത്മാവിനെ ശാസിക്കുന്നു, ദുഷ്ടാത്മാവിനെ ശാസിക്കുന്നു, അന്ധകാര വ്യാപാരത്തെ ശാസിക്കുന്നു. ഇപ്പോൾ ഈ ഗ്രൗണ്ടിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. നിന്റെ കരം അവരെ തൊടുന്നോർത്ത സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കൈകളടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഈ ഗായക സംഘം ഒരു പാട്ട് പാടുന്നു, എല്ലാം നാമത്തിനും മേലായ നാമം. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ള നാമം, സ്വർഗങ്ങളുടെയും ഭൂലോകങ്ങളുടെയും അതോ ലോകങ്ങളുടെയും ഉടൻകാൽ മണം നാമം.
എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴക്കാലും മടക്കിടും തിരുമുമ്പിൽ വല്ല ഭക്തമുള്ള നാമം. എല്ലാ മുഴക്കാലും മടക്കിടും തിരുമുമ്പിൽ വല്ല ഭക്തമുള്ള നാമം. യേശു നാമം അതിശയ നാമം. എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴക്കാലും അടങ്ങിടും തിരുമുമ്പിൽ വല്ല ഭക്തമുള്ള നാമം. എല്ലാ മുഴക്കാലും അടങ്ങിടും തിരുമുമ്പിൽ വല്ല ഭക്തമുള്ള നാമം. യേശു നാമം അതിശയ നാമം, കേളേനിക്കുന്ന നാമം. യേശു നാമം അതിശയ നാമം, കേളേനിക്കുന്ന നാമം. പാപമായി കാരാത്ത പാപകരെ തേടി പാരിണത്തിൽ വന്ന നാമം. പാപമായി കാരാത്ത പാപകരെ തേടി പാരിണത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൽ പാതുകയെ കാട്ടി തന്ന പാവനാമ പുണ്യനാമം. Yeah.